പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 89:1. സങ്കീർത്തനം 89:1. എന്റെ വായ് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. ദ മൗത്ത് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തന്റെ വായ്. ലോക മനുഷ്യർക്ക് പരിചയമില്ലാത്ത വാക്കുകളാണ് വിശ്വാസം, വിശ്വസ്തത എന്നിവ. ഈ സ്വഭാവ ഗുണങ്ങൾ പരിശീലിച്ചാൽ ആ വ്യക്തികൾ യഥാർത്ഥ ദൈവമക്കളായിത്തീരും. ഏത് പ്രതികൂലത്തിലും വിശ്വസ്തരായി നിൽപ്പാനും തങ്ങളുടെ വായാൽ ദൈവത്തെ സ്തുതിപ്പാനും അവർക്ക് കഴിയുന്നു. ഡോക്ടർ ബെർണാഡോ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ലണ്ടനിലെ തെരുവുകളിൽ സുവിശേഷ പ്രചരണാർത്ഥം ലഘുലേഖകൾ നൽകുകയും യേശുവിനെ പറ്റി പറയുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അക്രമാസക്തരായ ചില സുവിശേഷ വിരോധികൾ ബെർണാഡിനെ കയ്യേറ്റം ചെയ്തു. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ കേസ് ഫയൽ ചെയ്യുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം സന്തോഷത്തോടെ അത് തിരസ്കരിച്ചു. കേസ് ഫയൽ ചെയ്യുന്ന കാര്യം സന്തോഷത്തോടെ അദ്ദേഹം തിരസ്കരിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സുവിശേഷത്തിൽ നിന്നാണ് എൻ്റെ പ്രവർത്തനം ഞാൻ ആരംഭിച്ചത്, അത് സുവിശേഷത്തിൽ തന്നെ അവസാനിപ്പിക്കുവാനും എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ്. അതിനാൽ എൻ്റെ വായ് അവൻ്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്നതാകും. അതായത് അദ്ദേഹത്തിൻ്റെ വായ് വിശ്വസ്തൻ്റെ വായായിരിക്കും. എപ്പോഴും നമ്മുടെ വായ് അപ്രകാരമുള്ളതാകണം. നമ്മുടെ വായ് വിശ്വസ്തൻ്റെ വായാണോ? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. എന്താണ് വിശ്വാസം? വചനത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ആശിക്കുന്നതെല്ലാം ലഭിച്ചു എന്ന് വിശ്വസിക്കുകയും കയ്യിൽ ലഭിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിശ്ചയമായി ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക നല്ലത് തന്നെ. എന്നാൽ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലാകുമ്പോൾ മാത്രമേ അത്ഭുതം നടക്കുകയുള്ളൂ. ആ അത്ഭുതം വർണ്ണിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരു വിശ്വസ്തന്റെ വാകൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. വിശ്വസ്തത മാത്രമേ പ്രശ്നങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടെ സംസാരിപ്പാൻ നമുക്ക് ധൈര്യം തരികയുള്ളൂ, അല്ലെങ്കിൽ ശക്തി തരികയുള്ളൂ. ഈ സംഭവം നമുക്ക് മനസ്സിലാകുന്നത് വിശ്വാസമുള്ളവന് അവൻ്റെ വാക്കൊണ്ട് പറയുകയോ അവൻ്റെ കൈകൾ കൊണ്ട് പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് വിശ്വാസമുള്ളവന് അത്ഭുതം കാണാൻ കഴിയുന്നത്. അത്ഭുതം കണ്ടവൻ്റെ വായ് ആ വിശ്വാസത്തിൻ്റെ കാര്യം പ്രസ്താവിക്കുന്നതാകണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:1-11 വാക്യങ്ങളിൽ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ആ വീട്ടിൽ യേശുവും ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മയും അതിഥികളായി ഉണ്ടായിരുന്നു. പലരാ വീട്ടിലുണ്ടായിട്ടും വീട്ടുടമസ്ഥൻ പോലും കുറവറിയുന്നതിന് മുമ്പ് അതറിഞ്ഞത് യേശുവിൻ്റെ അമ്മയായ മറിയയായിരുന്നു. നോക്കുക, ആരോടും അവൾ ആ കുറവിനെ കുറിച്ച് പറഞ്ഞില്ല. അത് പരസ്യപ്പെടുത്താതെ, വീട്ടുകാർക്ക് ലജ്ജയുണ്ടാക്കാതെ പറയുവാൻ പ്രാപ്തനായ കഴിവുള്ളവനായ തന്റെ മകനോടാണ് ചെന്ന് പറഞ്ഞത്. പറയേണ്ട ആളോട് മാത്രം പറയുവാൻ മറിയയ്ക്ക് കഴിഞ്ഞത് വിശ്വസിക്കാൻ യോഗ്യനായവനെ അറിഞ്ഞതുകൊണ്ടും വിശ്വസ്തന്റെ ധൈര്യം മറിയയിലുള്ളതുകൊണ്ടുമായിരുന്നു. ഉറപ്പും നിശ്ചയവും മാത്രം പോരാ, പ്രവൃത്തി നടന്നേ മതിയാകുള്ളൂ. മറിയ ചെന്ന് ശുശ്രൂഷകന്മാരോട് പറഞ്ഞു, ശുശ്രൂഷയ്ക്കായി നിൽക്കുന്നവ ആളുകളോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ, നിർദ്ദേശം അനുസരിക്കുവാൻ വേലക്കാരോട് ആവശ്യപ്പെട്ടു. ഈ വേലക്കാരും ശ്രദ്ധേയരായ ആളുകൾ തന്നെയാണ്. അവര് ആ ഭവനത്തിലേക്കുള്ള ശുശ്രൂഷയ്ക്കായി നിർത്തിയെങ്കിൽ അനുസരിക്കുക അവരും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. യേശു അവരോട് പറഞ്ഞു, പുറത്തിരിക്കുന്ന കൽപാത്രങ്ങൾ പൊടി പിടിച്ച് വെളി കിടക്കുക, ആ കൽപാത്രങ്ങൾ കഴുകി വെള്ളം നിറയ്ക്കുവീൻ. വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞപ്പോൾ അവർ പാത്രം നിറച്ച് വക്കോളം നിറച്ചു. പ്രത്യേകം വചനത്തിൽ പറയുന്നുണ്ട്, വക്കോളം നിറച്ചു. മലിനമായ പാത്രത്തെ കഴുകി പാത്രത്തിൽ വക്കോളം നിറച്ച്, ഒരു വാക്കുപോലും എതിര് പറയാതെ. അനുസരിക്കുന്നവർക്ക് മാത്രമേ, വിശ്വസിച്ച് പ്രവൃത്തി ചെയ്യുന്നവന് മാത്രമേ അത്ഭുതം കാണാൻ കഴിയൂ. അവരോട് പറഞ്ഞു, പച്ചവെള്ളം നിറച്ചവരോട് പറഞ്ഞു, ഇത് കോരിക്കൊണ്ട് വിരുന്നുവാഴിക്ക് കൊടുക്കാൻ. അവിടെയും ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അവർ വിശ്വാസമുള്ളവന്റെ പ്രവൃത്തി ചെയ്തു. തങ്ങളോട് പറഞ്ഞത് വിശ്വസ്തൻ വിശ്വസിക്കാൻ യോഗ്യനായ ഒരു വിശ്വസ്തന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണെന്ന് അവർക്കറിയാമായിരുന്നതുകൊണ്ട് അവരുടെ പ്രവൃത്തിയും വിശ്വസ്തന്റെ പ്രവൃത്തി തന്നെയായിരുന്നു. ഇന്ന് വരെ അവർ രുചിച്ചിട്ടില്ലാത്ത വീഞ്ഞ് അവിടെ വന്നവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു. അനുഭവിച്ചവരെല്ലാം വിശ്വസ്തന്റെ വായുടെ പ്രവൃത്തി ചെയ്തു. നമുക്ക് ഈ വിശ്വാസവും അനുസരണയുമുണ്ടോ? വിശ്വസ്തന് ദൃഢധൈര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ദൈവം ചെയ്തു തന്നു, ഒന്നെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ദൈവം, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ആ എന്റെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നീ പറയുമ്പോഴാണ് വീണ്ടും 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 വിശ്വസ്തന്റെ വായാകുന്ന നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നത്. അടുത്തതായി, വിശ്വസ്തന്റെ വായ പ്രതികൂലങ്ങളുടെ തീയുടെ ചൂട് കുറയ്ക്കും. ദാനിയൽ പ്രവചനം 3-ാം അധ്യായത്തിൽ ഈ സംഭവം നമുക്ക് കാണാവുന്നതാണ്. രാജാവ് ഉണ്ടാക്കി വെച്ച ബിംബത്തെ നമസ്കരിക്കാത്തവരെ തീയിലിടുമെന്ന് പറഞ്ഞപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് രാജാവ് ചോദിക്കുമ്പോഴും രാജാവ് അവരെ പരിഹസിച്ചു, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആണ്. ആ ചോദ്യത്തിന് എബ്രായ ബാലന്മാർ ധൈര്യത്തോടെ പറഞ്ഞ മറുപടി ശ്രദ്ധേയമത്രേ. രാജാവിനെ അവർ വിളിച്ചു, നെബുക്കദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്! ഇതാണ് ഒരു വിശ്വസ്തന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഈ വാക്കുകൾ കേട്ടപ്പോൾ സ്വർഗം സന്തോഷിച്ചു. അവർ ഹൃദയത്തിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചപ്പോൾ അവരെക്കാൾ മുമ്പേ സ്വർഗം താണിറങ്ങി 7 ഇരട്ടി ചൂട് വർദ്ധിപ്പിച്ചവരെ നശിപ്പിക്കാൻ ഒരുക്കി വെച്ചിരുന്ന ആ തീക്കകത്ത് സ്വർഗസ്ഥനായ ദൈവം ഇറങ്ങി ആ ചൂളയുടെ ചൂട് കുറച്ചു. അതെ, വിശ്വസ്തന്റെ വായ വിശ്വസിക്കുന്നവർക്ക്, വിശ്വസ്തന്മാർക്ക് ചൂളയുടെ ചൂട് അനുഭവിക്കേണ്ടി വരികയില്ല. പ്രൈസ് ദി ലോർഡ്! പകരം അവർ അനുഭവിച്ചത് ദൈവിക സാമീപ്യത്തിന്റെ സന്തോഷമാണ്. ഏത് പ്രതികൂലത്തിലും നമ്മുടെ വായ് ദൈവിക വിശ്വസ്തതയെ സൂക്ഷിക്കുന്നതായാൽ സകല സ്വർഗീയ നന്മകളാലും അവൻ നമ്മെ നിറയ്ക്കും. വിശ്വസ്ത നാവുള്ളവരുടെ കൂട്ടായുള്ള പ്രവർത്തനം ബലഹീനരെ യേശുവിൻ്റെ അടുക്കലെത്തിക്കുകയും അത്ഭുത വിടുതൽ നൽകുകയും ചെയ്യും. മർക്കോസ് 2:1-12 വരെയുള്ള വാക്യങ്ങളിൽ കഫർന്നഹോമിലെ ഒരു വീട്ടിൽ യേശു ഉണ്ടെന്ന ശ്രുതി കേട്ടവർ, ആ നാല് പേർ അവരുടെ വായുടെ ഫലമാകാം, ഐക്യത കൊണ്ടാകാം, ആരോഗ്യം, വായുടെ ഫലം, ഐക്യത, ആരോഗ്യം, ഇവയെല്ലാം ഒരു പക്ഷപാതക്കാരന് വേണ്ടി ഉപയോഗിക്കാനായി ചെലവാക്കി. ഒരാൾ കേട്ടതാകാം, നാല് പേരും ഈ ശ്രുതി കേട്ടതാകാം, എങ്ങനായാലും നാല് പേരുടെ തീരുമാനമെടുത്തത് കൊണ്ടാണ്, അവരുടെ വായ വിശ്വസ്തന്റെ വായ ആയതുകൊണ്ടാണ് നാല് പേർ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് ബലഹീനനായ ഒരുവനെ, തനിയെ നടന്നു പോകാൻ കഴിവില്ലാത്ത ഒരുവനെ, വർഷങ്ങളായി പ്രശ്നങ്ങളുള്ള ഒരുവന്റെ വിഷയത്തെ യേശുവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചത്. വാക്കുമാറാത്തവന്റെ ദൂത് കൈമാറിയ അവർ ഒത്തുചേർന്ന് കിടക്കയോടെ ആ പക്ഷപാതക്കാരനെ യേശുവിന്റെ മുൻപിൽ എത്തിച്ചു. നാലു പേർക്കും ഒരേ ലക്ഷ്യം, ഒരേ വിശ്വാസം. നാല് പേരും നാല് തരത്തിലാണെങ്കിൽ ഒരിക്കലും അവൻ യേശുവിന്റെ അടുക്കൽ ആ ഭവനത്തിൽ എത്തുകയില്ല. അതുപോലെ അവർക്ക് കയറാൻ കഴിയാത്ത വിധം വാതിൽ അടഞ്ഞു ആള് നിൽപ്പുണ്ടായിരുന്നു എങ്കിലും മേൽക്കൂര പൊളിച്ച് അവരിറക്കണമെങ്കിൽ മേൽക്കൂര പൊളിക്കുന്നിടത്തും ആ നാല് പേർക്കും ആ യജമാനനും ഒരു വിരോധവും ഇല്ലായിരുന്നു. ഇനി യേശുവിന്റെ മുമ്പിൽ ഇറക്കുമ്പോൾ നാല് പേരും ഒരേ രീതിയിൽ ഇറക്കിയെങ്കിൽ മാത്രമേ അത് താഴെ എത്തുകയുള്ളൂ. അവിടെയാ അതിൻ്റെ ഫലം. അവർ വിശ്വസ്തയോടെ അവൻ്റെ ആരോഗ്യത്തെ അവിടെ ഉപയോഗിച്ചപ്പോൾ അവരുടെ വിശ്വാസം കണ്ട യഹോവ മനസ്സലിഞ്ഞ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. വർഷങ്ങളായി പല വിഷയങ്ങളുമായി ഭാരപ്പെടുന്നവർ നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇവരുടെ വിഷയങ്ങളെ വിശ്വാസത്തോടെ നമുക്കും ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാം. നമ്മുടെ വായ വിശ്വസ്തന്റെ വായ ആകട്ടെ. വചനം പറയുവാനും അനുഗ്രഹം പ്രാപിപ്പാനും ഈ വിശ്വസ്തന്റെ വായ ഉപയോഗിക്കാം. വർഷങ്ങളായി പക്ഷപാതം പിടിച്ച് ഒരു മുമ്പോട്ടുള്ള ഒരു പോക്കിനും കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ മാറി നിങ്ങൾ ജീവൻ വെച്ച് ആ പ്രശ്നങ്ങളെ മാറ്റി മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളെ, യേശുവിന് മാത്രമേ നിങ്ങളെ പ്രശ്നത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ സമയം ലോകത്തിലുള്ള മനുഷ്യന്റെ മുമ്പിൽ അനുസരണയോടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, യഹോവയുടെ മുമ്പിൽ സമയം നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ലോക മനുഷ്യന്റെ മുമ്പിൽ അനേക മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടതായി വരികയില്ല. നിശ്ചയമാ. നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോ. നിങ്ങൾ കൂടുതൽ സമയം ദൈവത്തിന്റെ മുമ്പാകെ ഇരുന്നാൽ നിങ്ങളുടെ ദൈവം നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. വചനം പറയുന്നത് അനുസരിക്കുക. യഹോവയുടെ വായല്ലോ ഇത് നിങ്ങളോട് കൽപ്പിച്ചത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് വിശ്വസ്തനും വാക്കുമാറാത്തവനുമാ. അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങളുടെ വായും വിശ്വസ്തന്റെ വായായിരിപ്പാൻ, ഞങ്ങളുടെ പ്രവൃത്തി വിശ്വസ്തന്റെ പ്രവൃത്തിയാകുവാൻ യഹോവയെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾക്ക് തരുന്ന വിശ്വസ്തന്റെ വായുടെ ധൈര്യം, വിശ്വസ്തന്റെ പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവരിലേക്ക് പകരുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള അനേകർ വർഷങ്ങളായി ഉത്തരം കിട്ടാതെ പക്ഷപാതക്കാരെ പോലെ ബലഹീന അവസ്ഥയിൽ കഴിയുന്നവരുണ്ട് കർത്താവേ. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെയുള്ളവരുണ്ട്. ഞങ്ങൾ അവരെ അങ്ങയുടെ അടുക്കലേക്ക് താഴ്ത്തി വയ്ക്കുന്നു. കർത്താവേ, കിടക്കയെടുത്ത് വീട്ടിൽ പോകാം. മകനെ, മകളെ, നിന്റെ പ്രശ്നങ്ങൾ മാറി നീ വിശ്വസിക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ കൂടെയുള്ള കർത്താവിനെ ഉള്ളിലേറ്റി അവന്റെ സാമീപ്യം നിന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുമെന്നുള്ള ആ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാൻ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് കുഞ്ഞുങ്ങൾ പലരും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പല വിധത്തിലുള്ള പോരാട്ടങ്ങൾ അവർക്കുണ്ട്. എന്നാൽ ആ പോരാട്ടങ്ങളെ അതിജീവിപ്പാൻ ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനുള്ള മനസ്സ് നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ ജോലിയിൽ, അവരുടെ സംസാരത്തിൽ കർത്താവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. bible.study.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും.